ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന യിർമ്യാവിന്റെ പ്രവചനത്തിന്റെ തുടർച്ചയായി ലാഭങ്ങളുടെ പുസ്തകം വരുന്നത് സ്വാഭാവികം തന്നെയാണ്. കരയുന്ന പ്രവാചകന്റെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം അത്രേ വിലാപങ്ങൾ. ലേഖകന്റെ ആത്മാവ് തുറന്നു കാട്ടിയിരിക്കുന്ന ഒരു പുസ്തകം ഇത് യിർമ്യാവിന്റെ വിലാപങ്ങളാകുന്നു. യിർമ്യാ പ്രവാചകൻ തകർന്ന ഹൃദയത്തോടെ കരയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ കരച്ചിൽ തനിക്ക് വേണ്ടി അല്ല, തന്റെ രാജ്യത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നത് അവനെ വളരെ വേദനിപ്പിക്കുന്നു. അത് അവൻ വളരെ വ്യക്തമായിട്ട് അറിയാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുവാൻ പോകുന്നതെന്നും അവനറിയാം. ദൈവത്തിന്റെ ശിക്ഷാവിധി, ന്യായവിധി തന്റെ ജനത്തിന്മേൽ വരുന്നത് അവന് കാണുവാൻ കരുത്തില്ല. ദൈവത്തെ തള്ളിക്കളഞ്ഞ ഒരു ജനത്തിന്മേൽ ദൈവം എത്ര വലിയ ന്യായവിധിയാണ് അയക്കുവാൻ പോകുന്നതെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അതെ, ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങൾ യിർമ്യാവിന്റെ ഹൃദയത്തെ തകർക്കുന്നു. ഡോക്ടർ അലക്സാണ്ടർ വൈറ്റ് എന്ന വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, യിർമ്യാവിന്റെ വിലാപങ്ങൾ പോലെ ലോകത്തിൽ മറ്റൊന്നും ഇല്ല എന്നത്. വളരെയേറെ ദുഃഖം എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഉണ്ടായി കാണാറുണ്ട്. എന്നാൽ ഇതുപോലെ ദുഃഖിക്കുന്ന, വിലപിക്കുന്ന ഹൃദയമുള്ള ഒരു പ്രസംഗകനോ എഴുത്തുകാരനോ എങ്ങും ഉണ്ടായിട്ടില്ല. അതെ, യിർമ്യാവ് കരയുന്നത് തന്റെ സ്വാർത്ഥത കൊണ്ടല്ല, തന്റെ ജനത്തിനു വേണ്ടിയും തന്റെ ദേശത്തിനു വേണ്ടിയും ഇതുപോലെ കരയുന്ന ആരെയും കാണുക പ്രയാസമാണ്. യിർമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം അത് കണ്ടതാണ്. അവൻ പറയുകയാണ്, എന്റെ കണ്ണ് കണ്ണുനീർ ഉറവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. യോശിയാവിന്റെ ഭരണകാലത്താണ് യിർമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. യിർമ്യാവും യോശിയാവും യുവാക്കന്മാരായിരുന്നു, അവർ സുഹൃത്തുക്കളുമായിരുന്നു എന്നത് വ്യക്തമാണ്. യഹൂദയിലെ ഒടുവിലത്തെ ഉണർവിന് നേതൃത്വം നൽകിയത് ഈ ബാലനായിരുന്ന യോശിയാവായിരുന്നു. അനേകം ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു വലിയ ഉണർവ് തന്നെയായിരുന്നു അന്നത്തേത്. എന്നാൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഉണർവ് വളരെയേറെ ഉപരിപ്ലവമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. യോശിയാവിന്റെ അന്ത്യം അതിന്റെ വ്യക്തമായ തെളിവാണ്. മെഗിദോയിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അവൻ അകാല ചരമമടഞ്ഞു. യോശിയാവ് ഒരിക്കലും പോകരുതാഞ്ഞ യുദ്ധത്തിൽ വെച്ചാണ് അവൻ കൊല്ലപ്പെട്ടത് എന്നോർക്കണം. ഈ ശോചനീയമായ അവസ്ഥയ്ക്ക് ശേഷവും യിർമ്യാവ് തന്റെ ശുശ്രൂഷ തുടർന്നു കൊണ്ടിരുന്നു. അതെ, വഷളന്മാരായ 4 രാജാക്കന്മാരുടെ കീഴിലെ യിർമ്യാവിന്റെ പ്രവാചക ശുശ്രൂഷ നമുക്ക് കാണാവുന്നതാണ്. യഹോവാഹാസ്, യഹോയാക്കീൻ, യഹോയാക്കീൻ, സിദക്കിയാവ് എന്നിവരായിരുന്നു ആ 4 രാജാക്കന്മാർ. തന്റെ ജനത്തെയും ദേശത്തെയും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ക്ഷണിക്കുന്ന, അതെ, അതിനുവേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ടാണ് യിർമ്യാവിന്റെ ദൂത് നാം കാണുന്നത്. ഈ ദൂത് വളരെ കഠിനമായ ഒന്നായിരുന്നു, കർക്കശമായതായിരുന്നു. ഹൃദയം തകർന്നവനായി അവൻ അറിയിച്ച ദൂത് ന്യായവിധിയുടേതായിരുന്നു. എന്നാൽ യഹൂദയുടെ താഴേക്കുള്ള പോക്കിനെ തടയുവാൻ യിർമ്യാവിനെ കൊണ്ട് കഴിഞ്ഞില്ല. യഹോവയുടെ കഠിനമായ ശിക്ഷ യഹൂദയുടെ മേൽ വരിക തന്നെ ചെയ്തു. യെരുശലേമിന്റെ നാശത്തിന് അവൻ സാക്ഷിയായി. യെരുശലേം കത്തി നശിക്കുന്നത് യിർമ്യാവ് സ്വന്തം കണ്ണാലെ കണ്ടു. ആ ചൂട് ചാരത്തിലിരുന്ന് അവൻ ചുടുകണ്ണുനീർ ഒഴുക്കി. അവന്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകൾ വ്യക്തമാക്കിയിരിക്കുന്ന വരികളാണ് വിലാപങ്ങൾ. ദേശത്തിന്റെ നാശത്തെക്കുറിച്ച് ഏതൊരു ദൈവപൈതലിനും ഉണ്ടാകാവുന്ന മനോഭാവമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചെറിയ പുസ്തകത്തിന്റെ ആത്മാവിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ആഴമേറിയ പാഠങ്ങളാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായവും ഓരോ പ്രത്യേക വിലാപഗീതങ്ങളാണ്, വേറൊരുവിധത്തിൽ പറഞ്ഞാൽ ചരമഗീതം. ഈ വിലാപഗീതങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനപ്പുറം ദുഃഖകരമാണ്. അവയിൽ നാം കണ്ണീരൊഴുക്കി നിൽക്കുന്ന യിർമ്യാവിനെയാണ് വാസ്തവത്തിൽ കാണുന്നത്. ഈ പുസ്തകം കണ്ണുനീരും ദുഃഖവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വേദനയുടെയും സങ്കടത്തിന്റെയും കഷ്ടതയുടെയും കവിതയാണിത്. തകർന്ന ഹൃദയത്തിന്റെ പാട്ടാണിത്. ദുഃഖ സങ്കീർത്തനമാണിത്. വിലാപങ്ങൾ ബൈബിളിലെ വിലാപ മതിലാണ്. അതും വളരെ വ്യത്യസ്തമായ കരച്ചിൽ. യിർമ്യാവിന്റെ ഹൃദയം ഈ പുസ്തകത്തിൽ വെളിപ്പെടുന്നു. തന്റെ സ്വന്തം ഹൃദയത്തെ തകർക്കുന്ന ദൂതാണ് അവൻ ദൈവത്തിൽ നിന്നും ജനത്തിന് കൊടുത്തത്. അങ്ങനെ ഒരു ദൂത് ഒരിക്കലും കൊടുക്കാതിരുന്നെങ്കിൽ എന്നുപോലും ആശിച്ചു പോകുന്ന വിധത്തിൽ അവൻ കരഞ്ഞുകൊണ്ട് ദൂത് അറിയിക്കുന്നു. അത് വാസ്തവത്തിൽ യിർമ്യാവിന്റെ ഹൃദയത്തെ തകർത്തു. യിർമ്യാവിന്റെ ജീവിതം ദുഃഖവും കണ്ണുനീരും നിറഞ്ഞ ജീവിതമായിരുന്നു. അവരെ ഏങ്ങലടികൾ നമുക്കിവിടെ കേൾക്കുവാൻ കഴിയും. കരച്ചിൽ ബലഹീനതയുടെ പര്യായമായി ചിലപ്പോൾ നാം കരുതാറുണ്ടല്ലേ. അത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള സ്വഭാവമാണെന്നാകുന്നു പൊതുവെ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ യിർമ്യാവിനുണ്ടായിരുന്നത് ഒരു സ്ത്രീ ഹൃദയം തന്നെയായിരുന്നു, ലോലഹൃദയനായ യിർമ്യാവ്. എന്നിരുന്നാലും തിരുവചനത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വെച്ച് ഏറ്റവും ശക്തവും കഠിനവുമായ ദൂത് നൽകിയത് യിർമ്യാവാണ്. അത് യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് യിർമ്യാവ് അറിയിച്ച ദൂതായിരുന്നു. ദൈവ ന്യായവിധിയെക്കുറിച്ച് അവൻ പറഞ്ഞു. അതെ, ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നു. നെബുക്കനേസറിന് കീഴ്പ്പെടുന്നതാണ് നല്ലത് എന്ന് യിർമ്യാവ് ജനത്തോട് ഉപദേശിച്ചു. അവന്റെ ദൂത് അതെ യിരെമ്യാവിനെ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നടത്തുവാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ, കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്. ജനം ദൂത് കേട്ട് അനുസരിക്കുവാൻ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തങ്ങളുടെ ദോഷപ്രവൃത്തികൾ വിട്ടകലുവാൻ കൂട്ടാക്കിയില്ല. ഇങ്ങനെ കഠിനമായ ദൂത് നൽകുന്നതിന് ഏത് വിധത്തിലുള്ള ആളിനെയായിരിക്കും നിങ്ങളാണെങ്കിൽ തിരഞ്ഞെടുക്കുക? ഏറ്റവും ശക്തരായ ആളുകളെയായിരിക്കും ലോകപ്രകാരമാണെങ്കിൽ അതിനായി തിരഞ്ഞെടുക്കുന്നത്. ധൈര്യം വേണമില്ലേ? എന്നാൽ ദൈവം ലോലഹൃദയനായ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് കരയുന്ന സ്വഭാവമുള്ള യിരെമ്യാവിനെയാണ് അതിനായി തിരഞ്ഞെടുത്തത്. യിരെമ്യാവ് ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ സ്വന്തം ജനത്തിന്റെ നാശത്തെ കാണുന്നതായി നാം കാണുന്നു. നശിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മുടെ വികാരം എന്താണ്? നമുക്കവരെക്കുറിച്ച് ഭാരമോ മനസ്സലിവോ തോന്നാറുണ്ടോ? തിരുവചനം വിളിച്ചറിയിക്കുവാൻ നാം എന്ത് ചെയ്യുന്നു? അതെ, യിരെമ്യാവിന്റെ ഓരോ വാക്കുകളും ശക്തമായിരുന്നു. എന്നാൽ അതിന്റെ പിൻപിൽ യാതൊരു നീരസവും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ഹൃദയത്തെ കീഴ്മുറിക്കുന്നതായിരുന്നു. ഇന്നും ദൈവവചനം അറിയിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമുള്ള മനോഭാവം ഇതുതന്നെയാണ്, മറന്നുപോകരുത്. യിരെമ്യാ പ്രവചനം നാം വായിക്കുമ്പോൾ അതിലുടനീളം നാം കാണുന്നത് യിരെമ്യാവ് കരഞ്ഞുകൊണ്ട് ന്യായവിധിയുടെ ദൂത് അറിയിക്കുന്നതാണ്. ആരോടാണ് അറിയിക്കുന്നത്? മത്സരികളായ ഒരു കൂട്ടം ജനത്തോട്, നിരന്തരം ദൈവത്തോട് മറുതിരിക്കുന്നതായ ജനത്തോട്. അവരെക്കുറിച്ച് യാതൊരു സഹതാപവും ആർക്കും തോന്നുവാൻ സാധ്യതയില്ല. കാരണം ആവശ്യം പോലെ അവസരം കൊടുത്തിട്ട് ഒക്കെ തള്ളിക്കളഞ്ഞ ഒരു കൂട്ടം ജനം. അവരോട് ഇപ്പോൾ പോലും മനം തിരിയുവാൻ അപേക്ഷിക്കുമ്പോൾ അവർ പ്രവാചകനെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ടും അവരോട് യാതൊരു നീരസവുമില്ലാതെ പ്രവാചകൻ ദൈവത്തിന്റെ ദൂത് സ്നേഹത്തോടെ, സഹതാപത്തോടെ, തകർന്ന ഹൃദയത്തോടെ, കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് അറിയിക്കുന്നു. ദൈവവചനത്തിൽ യിരെമ്യാവ് ആനന്ദം കണ്ടെത്തിയിരുന്നു. യിരെമ്യാ പ്രവചനം 15:16 വാക്യത്തിൽ അവൻ തന്നെ അത് പറയുന്നുണ്ട്: ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അവൻ എത്ര നല്ല വ്യക്തിയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ദുഃഖത്തിന്റെ മനുഷ്യനായ യിരെമ്യാവിനെ ഒന്ന് അടുത്ത് ശ്രദ്ധിക്കുക. അതേ സുഹൃത്തെ, ഇന്ന് ദൈവവചനം അറിയിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട മനോഭാവം യിരെമ്യാവിന്റെ മനോഭാവമാണ്. നീരസത്തിൻ്റെതല്ല. ഞാൻ നല്ലവനായതുകൊണ്ട് ഇതറിയിക്കുന്നു. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ പലപ്പോഴും ദൈവവചനം അറിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും അത് നല്ലതല്ല. നാം എല്ലാം പാപികളാണ്. ദൈവത്തിൻ്റെ കൃപയാൽ, വലിയ കരുണയാൽ രക്ഷിക്കപ്പെട്ടു. അത്രമാത്രം ദൈവം നമ്മെ നീതിമാന്മാർ എന്നെണ്ണി. അതിനകത്ത് യാതൊന്നും നമുക്ക് പുകഴുവാനില്ല. ഒക്കെ ദൈവകൃപ മാത്രമാണ്. അതുകൊണ്ട് ദൈവവചനത്തിലെ ന്യായവിധി മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ, പാപത്തിന്മേൽ വരുവാൻ പോകുന്ന ശിക്ഷ മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ആത്മാർത്ഥതയോടെ, അതെ, ന്യായവിധിയെക്കുറിച്ചുള്ള ഭയത്തോടെ, ശിക്ഷ അനുഭവിക്കുവാൻ പോകുന്ന ജനത്തോടുള്ള സ്നേഹത്തോടെ, സഹതാപത്തോടെ നാം അറിയിക്കേണ്ടതാണ്. BC 587 യെരുശലേം നശിപ്പിക്കപ്പെട്ടു. യെരുശലേമിന്റെ നാശവും അതിനുശേഷം യഹൂദ ജനം അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചും ഈ വിലാപങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദേശത്തിന്റെ നാശം നേരിൽ കണ്ട വ്യക്തിയാണ് ഇതെഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 4 അധ്യായങ്ങൾ യഹൂദ ജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോയതിന് അധികം താമസിയാതെ എഴുതപ്പെട്ടതായിരിക്കും. 5 അധ്യായം അല്പകാലത്തിന് ശേഷവും. എബ്രായ ഭാഷയിൽ കവിതയ്ക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്ന് ഇതിനു മുൻപും നാം ചിന്തിച്ചിട്ടുണ്ടല്ലോ. പ്രവാസത്തിന് മുമ്പും പിമ്പുമുള്ള മിക്ക പ്രവചനങ്ങളും കവിത ഭാഷയിലായിരുന്നു നൽകപ്പെട്ടത്. ആദിമകാലം മുതൽ തന്നെ എബ്രായർ അറിയപ്പെട്ട സംഗീതജ്ഞരും പാട്ടുകാരുമായിരുന്നു. എബ്രായ കവിതയിലെ വലിയ ഒരു ശേഖരമാണ് സങ്കീർത്തനങ്ങൾ തന്നെ. പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും കവിതകൾ ചിതറിക്കിടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വിലാപങ്ങൾ മുഴുവനും കവിതാരൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എബ്രായ കവിതാരൂപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എബ്രായ ഭാഷയിൽ കവിതയിൽ ഉപയോഗിക്കാറുള്ള പ്രത്യേക രീതിയിലാണ് ഈ പുസ്തകവും എഴുതപ്പെട്ടിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു. എന്നാൽ വിലാപങ്ങളിൽ ദേശീയമായ നിലയിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. മനസ്സിലായല്ലോ വ്യത്യാസം? ഇയ്യോബിന്റെ പുസ്തകത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും, എന്നാൽ വിലാപങ്ങളിൽ ദേശീയമായ നിലയിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫലമായി യഹൂദയിൽ മുമ്പ് അനുഭവിച്ചിരുന്ന സാമൂഹിക ജീവിതം പോലും അവസാനിച്ചതായി നാം കാണുന്നു. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും അതിൽ തന്നെ പൂർണ്ണമായി കാണാവുന്നതാണ്. തുടർച്ചയായുള്ള ചിന്തകളല്ല ഈ അധ്യായങ്ങളിലുള്ളത്. ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്ന വലിയ വിപത്ത് അവസാനം കൺമുമ്പിൽ സംഭവിച്ചു എന്ന കാര്യം വാസ്തവത്തിൽ യിരെമ്യാവിന് വിശ്വസിക്കുവാൻ അല്പം പ്രയാസമായിരുന്നു. എന്നാൽ നഗരത്തിന്റെ നാശാവശിഷ്ടങ്ങൾ ഈ സംഭവത്തിന്റെ സാക്ഷിയായി കൺമുമ്പിൽ അവൻ കാണുന്നു. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കുവാൻ യിരെമ്യാവിന് സാധിച്ചു. യിരെമ്യാവിന് യഹൂദയുടെ നാശത്തിന്റെ കാരണം കണ്ടുപിടിക്കുക വിഷമമുള്ള കാര്യമായിരുന്നില്ല. യഹൂദജനം വർഷങ്ങളായി വിശ്വാസത്യാഗികളായിരുന്നു, അത് യിരെമ്യാവിന് അറിയാം. അവൻ ജീവനുള്ള സത്യദൈവത്തെ അനുസരിക്കുക എന്ന് അവരോട് അറിയിച്ചു. എന്നാൽ അവർ അത് ഉപേക്ഷിച്ച് മിഥ്യാമൂർത്തികൾ പിന്നാലെ പോയി. അതുമാത്രമല്ല, ഇതേ കാരണത്തിന് വടക്കേ ദേശത്തിന് സംഭവിച്ചതായ ഭവിഷ്യത്ത് കണ്ടുപഠിക്കുവാൻ യഹൂദ കൂട്ടാക്കിയതുമില്ല. ദൈവ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഈ ജനം തയ്യാറായില്ല എന്ന് നാം കാണുന്നു. ഇപ്പോൾ യഹൂദയ്ക്കും അതേ അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ദൈവം പാപത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നും വിശുദ്ധനും നീതിമാനുമായ ദൈവം പാപത്തിന് കൊടുക്കുന്ന കഠിനമായ ശിക്ഷ എന്താണെന്നും പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുവാൻ തുടങ്ങി. ഈ വിധത്തിൽ ദൈവനീതിയെ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. നിയമത്തിന്റെ ബന്ധത്തിൽ ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്നു. മനുഷ്യനല്ല, ദൈവമാണ് ചരിത്രത്തിലെ കേന്ദ്ര വ്യക്തിയെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ എന്ന പോലെ ഇവിടെയും ചൂണ്ടിക്കാണിക്കുന്നു. വാസ്തവത്തിൽ യഹൂദയ്ക്ക് വന്നതായ വിപത്ത് ഒഴിവാക്കാമായിരുന്നു. ജനങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണമൊരുക്കിയത്. ദൈവത്തിന്റെ വ്യവസ്ഥയെയും നിയമത്തിന്റെ കൽപ്പനകളും അവർ ഉപേക്ഷിച്ച് അന്യജാതിക്കാരുടെ മര്യാദകൾ അനുസരിച്ച് ജീവിക്കുവാൻ അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. തങ്ങളോട് നിയമം ചെയ്ത ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. അതുമാത്രമല്ല, കാലാകാലങ്ങളായി ദൈവം തന്റെ ശുശ്രൂഷക്കാരെ അയച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. അവരുടെ പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ അത് കഠിന ശിക്ഷയ്ക്കിടയാക്കുമെന്ന് അവരോട് അറിയിച്ചുകൊണ്ടാണിരുന്നത്. എന്നാൽ ജനം അത് കൂട്ടാക്കിയില്ല. കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും എന്ന പ്രബോധ്യമാണ് പ്രവാചകൻ ഇതിൽ വെളിപ്പെടുത്തുന്നത്. ദൈവനീതിയെ വെളിപ്പെടുത്തുന്നതായിരുന്നു യെരുശലേമിന്റെ നാശാവശിഷ്ടങ്ങൾ. ദേശീയമായ പാപമാണ് ഈ നാശത്തിന് കാരണമെന്ന് അംഗീകരിക്കുകയും അത് തന്നെ കുറ്റബോധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഒന്നാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 40-ാം വാക്യവും ഒക്കെ അതാകുന്നു കാണിക്കുന്നത്. ദേശീയമായ പാപമാണ് ഈ നാശത്തിന് കാരണമെന്ന് അംഗീകരിക്കുകയും അത് തന്നെ കുറ്റബോധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ യിരെമ്യാവ് ഈ വിശ്വാസത്യാഗികളായ ജനത്തിനു വേണ്ടി പാപം മുഴുവൻ സമ്മതിക്കുന്നു. അതാണ് ക്ഷമയ്ക്കും യഥാസ്ഥാനത്തിനുമുള്ള ആദ്യപടി. ഇത്ര ക്രൂരമായി പ്രവർത്തിച്ചതിന് ദൈവത്തെ പ്രവാചകൻ ചോദ്യം ചെയ്യുന്നത് പോലെ 2-ാം അധ്യായം വായിച്ചാൽ നമുക്ക് തോന്നും. ദൈവനീതിയോടൊപ്പം ദൈവന്യായവിധിയും അനിവാര്യമാകുന്നു എന്ന കാര്യം യിരെമ്യാവ് അതേസമയം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. യിരെമ്യാവ് ഈ അന്ധകാരത്തിന്റെ മധ്യത്തിലും പ്രത്യാശയുടെ കിരണങ്ങൾ കാണുന്നു. യഹൂദ ചിതർപ്പെട്ടുവെങ്കിലും അവരുടെ അവസ്ഥ യഥാസ്ഥാനപ്പെടുവാൻ കഴിയാത്ത വിധം മോശമല്ല എന്ന് കാണുന്നു. ദൈവം എല്ലായ്പ്പോഴും തന്റെ നിയമവ്യവസ്ഥകൾ പാലിക്കുന്നവനാണെന്ന് യിരെമ്യാവിന് നല്ല ബോധ്യമുണ്ടാകുന്നു. ഈ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും വിശ്വാസത്യാഗികളായ മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും എന്നുമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഷ്ടതയുടെ നല്ല വശം ഇയ്യോബിനെ പോലെ ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയും. ആത്മീയമായ പക്വതയ്ക്ക് യഥാർത്ഥമായി അനുദപിക്കുന്ന ജനത്തിന് കഷ്ടത ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ആത്മീയമായ പക്വതയ്ക്ക് യഥാർത്ഥമായി അനുദപിക്കുന്ന ജനത്തിന് കഷ്ടത ആവശ്യമാണ്. പലരും ഇത് അംഗീകരിക്കുവാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആത്മീയമായ പക്വതയിലേക്ക് വളരുന്നില്ല. ദൈവത്തിന്റെ നന്മയിൽ കഷ്ടതയുടെ അനുഭവം അനുഗ്രഹത്തിന്റെയും യഥാസ്ഥാനത്തിന്റെയും അനുഭവമാണ്. ദൈവത്തിന്റെ നന്മയിൽ കഷ്ടതയുടെ അനുഭവം അനുഗ്രഹത്തിന്റെയും യഥാസ്ഥാനത്തിന്റെയും അനുഭവമാണ്. ഈ വിധത്തിലുള്ള ചിന്ത നിയമബന്ധത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയില്ല. 1-ാമത്തെ വിലാപഗീതം ദുഃഖകരമായ ഒരു കുറിപ്പോടുകൂടിയാണ് ആരംഭിക്കുന്നത്. യിരെമ്യാവ് വിലപിക്കുന്നത് ശ്രദ്ധിച്ചാലും, വിലാപങ്ങളുടെ പുസ്തകം നിങ്ങൾ എടുത്തുവെങ്കിൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, വിലാപങ്ങൾ 1:1. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നതെങ്ങനെ? ജാതികളിൽ മഹതിയായിരുന്നവർ വിധവയെപ്പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവർ ഊഴിയവേലക്കാരത്തിയായതെങ്ങനെ? എല്ലാം ചോദ്യം തന്നെയാണല്ലേ. അതിന്റെ ഉത്തരം യിരെമ്യാവ് പറയുവാൻ പോകുകയാണ്. വലിയ യെരുശലേം പട്ടണം വീണു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അതിന്റെ വിശദീകരണം? യിരെമ്യാവ് വലിയ 2 പ്രസ്താവനകൾ നടത്തുന്നു. അതിലൂടെ ഈ പ്രത്യേക സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. 8-ാം വാക്യം നോക്കിക്കാട്ട്, വിലാപങ്ങൾ 1:8. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുക കൊണ്ട് മലിനയായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുന്നു. പട്ടണത്തിന്റെ വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം ഇതത്രേ, അവളുടെ നഗ്നത വെളിപ്പെട്ടിരിക്കുന്നു. എത്ര ഭയങ്കരമായ ഒരു ചിത്രം! പഠനവാക്യം കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവേൻ. ദൈവത്തിന്റെ ഭയങ്കരമായ കോപത്തെക്കുറിച്ച് കേൾക്കുവാൻ മനുഷ്യർക്ക് ഇന്ന് താല്പര്യമില്ല. സാധാരണ സുവിശേഷ പ്രസംഗങ്ങളിൽ നിന്നും ആ ഭാഗം ഇന്ന് വിട്ടുകളഞ്ഞിരിക്കുന്നതായി കാണുന്നു. അത് പറയണം എന്ന് ഞാൻ ശഠിച്ചാൽ ഒരുപക്ഷെ താങ്കൾക്ക് താങ്കളുടേതായ ന്യായീകരണം കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ യാഥാർത്ഥ്യം മറച്ചു വെച്ചല്ലേ ഇന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? യാഥാർത്ഥ്യം മറച്ചു വെച്ചല്ലേ ഇന്ന് ആളെ കൂട്ടുവാൻ ശ്രമിക്കുന്നത്? ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരൂ, പിന്നെ യാതൊന്നിലും യാതൊരു കുഴപ്പവും കാണില്ല, കുറവുണ്ടാകില്ല. അതെ, സമൃദ്ധിയുടെ ഈ സുവിശേഷം കള്ളത്തരം മാത്രമാകുന്നു എന്ന് മറക്കരുത്. സത്യത്തെ മറച്ചു വെച്ചുള്ള ഈ പോക്ക് ഒരിക്കലും നന്മയ്ക്കല്ല. സൗകര്യത്തിനും അനുരഞ്ജനത്തിനുമുള്ള ഒരു ദൂതാണിത്. നരച്ച താടിയും തടവി സമ്മാനങ്ങൾ തരുവാൻ മാത്രം വരുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പനാണ് അനേകർക്കും ദൈവം തമ്പുരാൻ. ന്യായവിധിയെക്കുറിച്ചും ദൈവകോപത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞാൽ കേൾക്കുവാൻ ലോകക്കാർ വരില്ല എന്ന ഉപാധിയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. നഷ്ടപ്പെട്ട ലോകത്തെ നേടുവാനാണ് രമ്യാവും ശ്രമിച്ചതെന്ന് ഓർക്കണം. ആ കാര്യത്തിൽ അവൻ വലിയ വിജയമൊന്നും അല്ലായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ അവൻ നൽകണം എന്ന് ദൈവം ആഗ്രഹിച്ചതുപോലെ അവൻ ദൈവത്തിന്റെ ആലോചന നൽകി. അതിനേക്കാളേറെ എന്തൊരു സംതൃപ്തിയാണ് വേണ്ടത്! ദൈവം യഹൂദയെ അവളുടെ പാപം നിമിത്തം ശിക്ഷിച്ചു. അവൻ ഇന്നും പാപത്തെ ശിക്ഷിക്കും എന്ന് മറക്കരുത്. അതുകൊണ്ട് ദൈവവചനം അറിയിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണം. 18 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ, എന്റെ വ്യസനം കാണണമേ. എന്റെ കനികമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. യെരുശലേമിന്റെ നാശത്തെ കണ്ട് യിരെമ്യാവ് വേദനയായി വിലപിക്കുന്നു. വെണ്ണീരിലിരുന്നാണ് അവൻ കരയുന്നത്. അതെ, നഗരത്തിന്റെ ചാരത്തിലിരുന്ന് അവൻ കരയുന്നു. എന്തുകൊണ്ടാണ് ഈ പട്ടണം നശിപ്പിക്കപ്പെട്ടത്? പട്ടണം പാപം ചെയ്തു. ചെറിയ പാപമല്ല, കഠിന പാപം. രണ്ടാമത്തെ വിശദീകരണം ശ്രദ്ധിച്ചാട്ടെ. യഹോവ നീതിമാൻ. ദൈവം അത് ചെയ്തു. താൻ ചെയ്തതിൽ ദൈവം ശരിയുമാകുന്നു. അവൻ ചെയ്തത് ന്യായമാണ്. ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മനുഷ്യന്റെ ദുഃഖത്തിന്റെ വക്കത്ത് നിൽക്കുക മാത്രമാണ് എന്നെ കൊണ്ട് കഴിയുന്നത്. അവിടെ നിന്നുകൊണ്ട് എനിക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. മതിലിന് മുകളിലൂടെ അവന്റെ തോട്ടത്തിലേക്ക് നോക്കുക മാത്രമാണ് എന്നെ കൊണ്ട് കഴിയുന്നത്. അതല്ലാതെ തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ എനിക്ക് കഴിയില്ല. സുഹൃത്തെ, പ്രവാചകൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. കയ്പും മധുരവും. യെരുശലേം പാപം ചെയ്തു, എന്നിട്ടും ദൈവം യെരുശലേമിനെ സ്നേഹിക്കുന്നു. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുന്നു. യഹോവ നീതിമാൻ. ദൈവം അവരെ സ്നേഹിച്ചു. അവൻ പറഞ്ഞത് നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നത്രേ. അവൻ പരിശുദ്ധനാകയാൽ ഇത് അവരുടെ മേൽ വരുത്തി. ദൈവത്തിന്റെ നീതിയും സ്നേഹവും ഒരുമിച്ച് പോകും എന്നുള്ളത് വാസ്തവമാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഇതാവശ്യമാണ്. സ്വതന്ത്രരായവരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുവാനാണ് ജയിലുകളിൽ. സ്വർഗത്തെ സംരക്ഷിക്കുന്നതാണ് നരകം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? കുറ്റകൃത്യങ്ങളെ ശിക്ഷിക്കുവാൻ കഴിയാത്തൊരു രാഷ്ട്രം നശിച്ചതാണ്. അതെ, ദോഷത്തെ സഹിക്കുന്ന ഒരു ദൈവം ഒരിക്കലും നല്ലതല്ല. ദൈവകോപത്തിന്റെ വെളിപ്പാട് എന്നിൽ നിന്ന് അകറ്റിയാൽ ഞാൻ ഈ പ്രപഞ്ചത്തിൽ അരക്ഷിതനായിരിക്കും. എന്നാൽ അനുകമ്പ കൊണ്ട് നിറഞ്ഞ ഹൃദയമുള്ള, സ്നേഹത്തിൽ കവിഞ്ഞിരിക്കുന്ന മനസ്സുള്ള ഒരുവനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സിംഹാസനത്തെക്കുറിച്ച് എന്നോട് പറയുക. അതെനിക്ക് ഉറപ്പാക്കി തരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നശിപ്പിക്കുന്ന യാതൊന്നിനെയും അവൻ സഹിക്കുകയില്ല എന്നത്രേ. അവൻ അതിനെ തകർക്കും. നന്മയെ നശിപ്പിക്കുവാൻ നല്ലവനായ ഒരു ദൈവം ഒരിക്കലും തിന്മയെ അനുവദിക്കുകയില്ല. അത് എന്നും ഒരുപോലെ സത്യമാണ്. എവിടെങ്കിലും തിന്മ പൊങ്ങി എന്നതുകൊണ്ട്, ഒരു പ്രാവശ്യം തിന്മ വിജയിച്ചു എന്നതുകൊണ്ട്, ദോഷപ്രവർത്തികൾ ചെയ്യുന്നവന് നന്മ വന്നു എന്നതുകൊണ്ട് എന്നും അങ്ങനെ പോകുമെന്ന് ചിന്തിക്കരുതേ. അങ്ങനെ ഒരു താൽക്കാലിക കാഴ്ചയിൽ മയങ്ങി ദോഷപ്രവൃത്തികളിൽ താങ്കൾ വീണെന്നാൽ നിത്യനാശത്തിന്റെ വഴിയിലാകുന്നു താങ്കൾ എന്ന് മറക്കരുത്. താങ്കളും ഞാനും ജീവിക്കുന്നത് ഒരു ദൈവമുള്ള പ്രപഞ്ചത്തിലാണ്. അതെ, ജീവനുള്ള ദൈവം, താങ്കൾക്ക് വേണ്ടി സ്നേഹത്തോടെ കരുതുന്ന ഒരു ദൈവം. എന്നാൽ അതിനോട് ചേർത്ത് എനിക്ക് പറയുവാനുള്ളത്, താങ്കൾ അവന് പുറം തിരിഞ്ഞെന്നാൽ അവിടുന്ന് താങ്കളെ സ്നേഹിക്കുമ്പോൾ തന്നെ താങ്കളെ ശിക്ഷിക്കും. മനുഷ്യരായ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള ഓരോ രംഗത്തും ഇത് തന്നെയല്ലേ ചെയ്യാറുള്ളത്? പ്രത്യേകിച്ചും നമ്മുടെ മക്കളോട്. അതെ, അവൻ ഈ പ്രപഞ്ചത്തിന്റെ നീതിമാനായ ദൈവമാകുന്നു. അതെല്ലാം എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. എന്നാൽ അവന്റെ വചനത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയാം. അവൻ സ്നേഹത്തിന്റെ ദൈവവും നീതിയുടെ ദൈവവും വിശുദ്ധിയുടെ ദൈവവും ആയതിനാലാണ് നരകമുള്ളതെന്ന് ഒരു ദിവസം അവൻ നമുക്ക് വ്യക്തമാക്കി തരും. പ്രപഞ്ചം മുഴുവനും, അതെ, സാത്താൻ ഉൾപ്പെടെ എല്ലാം അംഗീകരിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ ദൈവം ചെയ്യുന്ന സകലത്തിലും ദൈവം നീതിമാനും ന്യായമായി പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം വലിയവനും മഹാനും നല്ലവനുമാകുന്നു. അവനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. തന്റെ സമയത്തെ ശാസ്ത്രിമാരോടും പരീശന്മാരോടും മതനേതാക്കന്മാരോടും യേശു പറഞ്ഞത് ഓർക്കുന്നില്ലേ? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. എന്തുകൊണ്ടാണ് യേശു അവരെ കപടഭക്തിക്കാരെ എന്ന് വിളിച്ചത്? ഇതിനേക്കാൾ നല്ല ഒരു ഓമനപ്പേര് വിളിക്കുവാൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നുവോ? ഒരു കാരണം, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുന്നു എന്നതത്രേ. പ്രിയ സ്നേഹിത, താങ്കളുടെ ക്രിസ്തീയത്വം താങ്കളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എങ്കിൽ, താങ്കളുടെ ഭവനത്തിലും തൊഴിലിലുമുള്ള ജീവിതത്തെ അത് ബാധിക്കുന്നില്ല എങ്കിൽ, താങ്കളുടെ സാമൂഹിക ജീവിതത്തെ ബാധിക്കാത്ത പക്ഷം താങ്കളൊരു കപടഭക്തനാണ്. നാടുനീളെ ഭക്തി കാട്ടിയിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പ്രകൃതമാകുന്നു താങ്കൾക്കുള്ളതെങ്കിൽ, അതിനെയാണ് നമ്മുടെ കർത്താവ് കപടഭക്തി എന്ന് പറഞ്ഞത്. വീട്ടിൽ സ്നേഹത്തോടും ദൈവഭക്തിയോടും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ താങ്കൾ കപടഭക്തനാണ്. ഞാനല്ല അങ്ങനെ വിളിച്ചത്, ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഈ മനുഷ്യരെ ഓർത്ത് കരഞ്ഞത് അവനാണ്. എന്റെ കണ്ണുകൾ വരണ്ടിരിക്കുന്നു, കണ്ണുനീരില്ല. എന്നാൽ അവിടുത്തെ കണ്ണുകൾ എന്നെയും താങ്കളെയും ഓർത്തിന്ന് നിറഞ്ഞിരിക്കുന്നു. കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അതേ പ്രിയ സുഹൃത്തെ, ഈ വിധത്തിൽ താങ്കളെ സ്നേഹിക്കുന്ന ദൈവത്തിന് താങ്കൾ പുറം തിരിയരുതേ. അങ്ങനെ ചെയ്തെന്നാൽ അത് തികച്ചും ദുഃഖകരമാണ്. അത് എത്ര വലിയ നന്ദികേടാണ്. ദൈവം ചെയ്യുന്നത് അവൻ ചെയ്യുന്നതിന് കാരണം അവിടുന്ന് നീതിമാനായ ദൈവം ആയതിനാലാണ്. ദോഷത്തിന് നേരെ കണ്ണടയ്ക്കുവാൻ അവന് കഴിയില്ല. തന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചേ മതിയാകും. അത് അവന്റെ ഹൃദയത്തെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യിരെമ്യാവ് ദൈവത്തിന്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തുന്നു. യിരെമ്യാവ് കരയുമ്പോൾ ദൈവവും അവനോട് ചേർന്ന് കരയുന്നു. അവൻ ദുഃഖിക്കുമ്പോൾ ദൈവവും ദുഃഖിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയുവാൻ പാടില്ലാതെ വരുമ്പോൾ ദൈവം താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നീതിമാനാകുന്നു എന്നറിഞ്ഞ് അവനിൽ ആശ്രയിക്കുകയാണ് അഭികാമ്യം. ഈ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കുന്ന വിഷയമായിരുന്നെങ്കിൽ തന്നെ യെരുശലേം നശിപ്പിക്കപ്പെടുവാനും ജനപ്രവാസത്തിലേക്ക് പോകുവാനും ദൈവം അനുവദിച്ചു. അത് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം കാണുന്നുള്ളൂ. യിരെമ്യാവ് അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ്, ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നവൻ അറിയണം. ഈ സമയത്ത് താൻ നീതിമാനാകുന്നു എന്ന് ദൈവം അവന് ഉറപ്പു നൽകി. അതെ, യെരുശലേമിനോട് താൻ ചെയ്യുന്ന കാര്യത്തിൽ താൻ ശരിയാകുന്നു എന്ന് ദൈവം അവന് ഉറപ്പു നൽകി. ഒന്നും യാദൃച്ഛികമല്ല, ഒക്കെ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ദൈവം തെറ്റ് ചെയ്യുകയല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. എന്നാൽ തെറ്റിപ്പോയ തന്റെ കുഞ്ഞുങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ മാർഗം വേറെ ഒന്നുമില്ല. അതെ, അവരെ ശിക്ഷിക്കുന്നത് നന്മയ്ക്കു വേണ്ടിയാണ്. യിരെമ്യാവിനെ വേദനിപ്പിച്ച മറ്റൊരു ചോദ്യം പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജനം എത്രമാത്രം ഇതിൽ വ്യാപൃതരാണ്, അവർ വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ദൈവം പാപത്തോട് കോപിക്കുന്നു എന്ന വസ്തുത അംഗീകരിക്കുവാൻ മനുഷ്യന് താല്പര്യമില്ല. എന്നാൽ ദൈവം സ്നേഹമാകുന്നു എന്ന വസ്തുത സകലയിടങ്ങളിലും ഉച്ചത്തിൽ കേൾപ്പിക്കുകയാണ് അനേകരും. അത് പറഞ്ഞ് മനുഷ്യർ നൃത്തം ചെയ്യുകയാണ്. ദൈവം സ്നേഹമാകുന്നു എന്നത് ഞാൻ തള്ളിക്കളയുകയല്ല, അത് അതുപോലെ ഞാൻ അംഗീകരിക്കുന്നു. ആ വസ്തുത സഭാജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തന മേഖലകളിൽ കാണിക്കേണ്ടതുണ്ട്. നാം പലപ്പോഴും അത് അങ്ങനെ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടില്ലേ? എന്നാൽ ഈ തലമുറയിൽ ദൈവസ്നേഹത്തെ മാത്രം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് നമ്മെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് ഒരുപാട് വലിയ വലിയ ക്രൂസൈഡുകൾ നടക്കുന്നു. സിനിമയ്ക്ക് പേരിടുന്നത് പോലെയാണ് ഇതിനൊക്കെ പേര് നൽകുന്നത്. എന്നാൽ ആളെ കൂട്ടുവാൻ ശ്രമിക്കുന്നതല്ലാതെ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നൽകുവാൻ ആരും തയ്യാറല്ല. ഒരു വിനോദം കഴിഞ്ഞ പ്രതീതിയോടെ മനുഷ്യർ മടങ്ങിപ്പോകുന്നു. ആരിലും പാപബോധം ഉണ്ടാകുന്നില്ല. ഉണ്ടാകണമെന്ന് സംഘാടകർക്കു താല്പര്യവുമില്ല. ഒന്ന് സന്തോഷിപ്പിച്ചു വിടുക, അത്രമാത്രം. ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷ എന്നുള്ള രൂപത്തിൽ നടക്കുന്നിടത്തൊക്കെ വാസ്തവത്തിൽ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നത് എത്ര ദുഃഖകരമാണ്. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നൽകുവാൻ ആരും തയ്യാറല്ല. ആരാണ് ഈ ഭാഗങ്ങളിൽ പാപത്തെക്കുറിച്ച് പറയുന്നത്? ദൈവം നീതിമാനാകുന്നു എന്നും ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നും ആരും മിണ്ടില്ല. മനുഷ്യർ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ദൈവം താങ്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിച്ച ക്രൂശ്. എന്നാൽ ഇന്നും പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ കള്ളു കുടിക്കുമോ, താങ്കൾ പുകവലിക്കുമോ, കള്ളം പറയുമോ എന്നുള്ള കാര്യമല്ല. ഏറ്റവും വലിയ പാപം കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നതാണ്. ഏറ്റവും വലിയ ശിക്ഷ അതിനാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആ മനോഭാവമാകുന്നു താങ്കൾക്ക് ഇപ്പോഴും ഉള്ളതെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ താങ്കളുടെ മേൽ വരും. ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിനു മുൻപ് ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമോ?